എം പി പോൾ ചെറുകഥാ പ്രസ്ഥാനം അദ്ധ്യായം രണ്ട് വിഷയാദാനം. നമ്മുടെ കലാവിദ്യകൾ രമണീയ വസ്തുക്കളുടെ എത്രയും ചെറിയൊരംശം മാത്രമേ കണ്ടെത്തി ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രകൃതിയിലുള്ള പദാർത്ഥങ്ങളുടെയും ധർമ്മങ്ങളുടെയും ഭൂരിഭാഗം ഇനിയും ഗുപ്തമായും ആവിഷ്കരണം ദീക്ഷിച്ചുകൊണ്ടുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എമേഴ്സൺ ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുണ്ട്. നീണ്ടു നിവർന്നു കിടക്കുന്ന ലോകമാണ് കഥാകാരൻ്റെ മൂലഗ്രന്ഥം. അദ്ദേഹത്തിൻ്റെ ചുറ്റിലും അകൃതങ്ങളായ അസംഖ്യം നോവലുകൾ ദിവസേന അഭിനീതമാകുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കിയാൽ കഥാവിഷയം സർവത്ര സുലഭമായി കാണാം. പക്ഷേ അനേകം പേർ ലോകത്തെ കാണുന്നുണ്ടെങ്കിലും നോക്കുന്നില്ല. ഇതാണ് കഥാകാരന്മാർക്കും സാധാരണന്മാരും തമ്മിലുള്ള വ്യത്യാസം. സദാ സൂക്ഷ്മസ്ഥിതികൾ ഗ്രഹിക്കുവാൻ ജാഗരൂകനായ കഥാകൃത്ത് സാമാന്യ ദൃഷ്ടിയിൽപ്പെടാത്ത പല സംഗതികളും ഹൃദ്യസ്ഥമാക്കി യഥാവസരം വിനിയോഗിക്കുന്നു. വിശിഷ്യ ചെറുകഥാകാരൻ്റെ വിഷയം ഏറ്റവും പരിമിതമായ കൊണ്ട് നാം നിസ്സാരമെന്നു വെച്ച് തള്ളുന്ന സംഭവങ്ങൾ സൂക്ഷ്മദർശന യന്ത്രത്തിലെന്ന പോലെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പൗത്രീഭൂതമായി പ്രത്യക്ഷപ്പെടുന്നു. ഒരിക്കൽ വർത്തമാനപത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിഷയസ്വരൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുന്നത്. മറ്റൊരിക്കൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ അർത്ഥവത്തായ ഒരു സൂചന ലഭിച്ചെന്നും വരാം. വേറൊരിക്കൽ നഗരവീതിയിലൂടെ നടക്കുമ്പോൾ വാതായന ദ്വാരൻ ദൃഷ്ടിയമായ ഒരു കുടുംബകലഹം അല്ലെങ്കിൽ പതികന്മാർ തമ്മിലുള്ള വാഗ്വാദമാണ് കഥാനിർമ്മാണോപയുക്തമായ വിചാരപരമ്പര അയാളിൽ ഉദ്ദീപിക്കുന്നത്. എന്നാൽ ഇവയുടെ തത്വാവബോധത്തിനുള്ള സന്നദ്ധത കഥാകാരന്മാരുടെ മനസ്സിന് എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നാം ദർശിക്കുന്ന വസ്തുക്കൾ ചെറുകഥാകാരനാകട്ടെ അവലോകനം ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുവല്ലോ. ഇത് മാത്രമല്ല നമ്മുടെയും അദ്ദേഹത്തിൻ്റെയും മനോവൃത്തികൾക്ക് തമ്മിലുള്ള വ്യത്യാസം. നിരീക്ഷിതമായ വസ്തു ചർച്ച ചെയ്യപ്പെടുമ്പോൾ നവമായ ഒരു ചൈതന്യം അതിൽ പ്രസരിച്ചു തുടങ്ങുന്നു. വസ്തു പ്രതീതമായ ഗുണങ്ങൾ കർത്തൃപ്രതീതമായി മാറുന്നു. ചെറുകഥാകർത്താവിൻ്റെ മനോഭിത്തിയിൽ ചിത്രീകൃതമായ രൂപം ഭാവനാ പ്രവർത്തനം മൂലം സചേതനമായി തീരുകയും മിഴികളിമയ്ക്കുകയും കൈകാലുകൾ ഇളക്കുകയും അവ്യക്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. സമാധിസ്ഥനായ അദ്ദേഹത്തിന് വീണ്ടും ഒരു സ്വരൂപം പൂർവാധികം സ്പഷ്ടമായി തീരുകയും സംഭാഷണം ഉപരിപരി അവതാര്യമാവുകയും യഥാർത്ഥ ലോകത്തിലുള്ള വസ്തുകാവ്യോപകരണമായി രൂപവൽക്കരിക്കുകയും ചെയ്യുന്നു. ഈ പരിണാമവിശേഷം എല്ലാ കഥാകാരന്മാരുടെയും അന്തരാളങ്ങളിൽ അവശ്യം സംഭവിക്കുന്നുണ്ട്. ബാഹ്യവസ്തുക്കൾ കഥാഘടകങ്ങളായി തീരുന്നതിന് മുമ്പ് ആഖ്യാതാവ് തദനുസര സന്താനത്താൽ അവയ്ക്ക് ജാത്യ ഇല്ലാത്ത ചില വിശേഷ ഗുണങ്ങൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നും സംജാതമാക്കി ബാഹിർലോകം സ്വകീയമാക്കി ചെയ്യണം. കഥാവിഷയം യഥാർത്ഥ ലോകത്തിൽ നിന്ന് സാകല്യേന സിദ്ധിച്ചവ ആണെന്നിരുന്നാലും ഗ്രന്ഥകാരൻ്റെ നിതിധ്യാസമാകുന്ന രസതന്ത്രവിദ്യ കൂടാതെ അത് കഥയിൽ അംഗീകാര്യമായി വരുന്നതല്ല. വൃത്താന്ത പാത്രങ്ങളിൽ നിന്നും നാം വായിക്കുന്ന ഭയാനക വാർത്തകൾ ബീബൽസ് രസപ്രധാനമായ ഒരു ചെറുകഥയുടെ പ്രതീതിയിൽ നമ്മളിൽ ഉളവാക്കുന്നുണ്ടോ? താഴെ ചേർക്കുന്ന ഒരു വൃത്താന്ത ശകലം ഈയിടെ ഒരു പത്രത്തിൽ കണ്ടതാണ്. ജാലത്തിൽ ജ്വാല. കാശിക്കാരൻ ചാറ്റർജി എന്ന ജാലവിദ്യക്കാരൻ കോൺപൂരിൽ ബാലിക വിദ്യാലയത്തിൽ ജാലവിദ്യ കാണിക്കുമ്പോൾ തീപ്പന്താട്ടത്തിന് കുപ്പായത്തിൻ്റെ തീപിടിച്ച് ദേഹമാസകലം വേവുകയും ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അത്യപകട സ്ഥിതിയിൽ കിടക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വൃത്താന്തം വായിക്കുമ്പോൾ നമുക്ക് വല്ല സ്തോപവും ഉണ്ടാകുന്നുണ്ടോ? അതുപോലെ ആത്മഹത്യ, കൊലപാതകം, അഗ്നിബാധ, തസ്കരണം, ഭവനവേദനം ഇത്യാദി എത്രയെത്ര യാദൃശ്ചിക സംഭവങ്ങൾ നാം ദിവസേന വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. അടുത്ത നിമിഷത്തിൽ നാം അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കൃത്യാന്തരങ്ങളിൽ ലയിക്കുന്നു. പ്രത്യുത ചെറുകഥാകാരനാകട്ടെ ഈ വൃത്താന്തത്തെക്കുറിച്ച് സോത്സാഹം ആലോചിക്കുകയായി. ചിരഭ്യാസത്താൽ പ്രമാദരഹിതനമായി തീർന്നിട്ടുള്ള ഒരു ജാലവിദ്യക്കാരൻ ഇത്തരണത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പ്രവർത്തിക്കുവാൻ സംഗതി എന്ത്? സ്വന്തം റിപ്പോർട്ടറുടെ ദൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വല്ല കാരണവും ഇതിൽ ആവിർഭവിച്ചിട്ടില്ലയോ? സംഭവരംഗം ഒരു ബാലിക വിദ്യാശാല. അവിടെ ഈ ജാലവിദ്യക്കാരന് പെട്ടെന്ന് അസ്കകൗശലനാക്കിയതിന് എന്തെങ്കിലും വിഷയകാരണം ഉണ്ടാവാം. സ്ഥലകാല സ്വഭാവത്താൽ പ്രേക്ഷക സംഘത്തിൽ വിദ്യാർത്ഥിനികളും ഉപാധ്യായികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അനുമാനിക്കാം. അപ്രതീക്ഷിതമായ ഒരു മുഖം അവിടെ കണ്ടതുകൊണ്ടാണോ അദ്ദേഹം മതിമറന്നുപോയത്? കാശിക്കാരനായ ചാറ്റർജി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു യുവതിയെ പ്രേമശൃംഖല കൊണ്ട് ബന്ധിച്ചു കുറേ നാൾ സഹവസിച്ച ശേഷം മധുനുകർന്ന് തൃപ്തനായ വണ്ടത്താനെ പോലെ അവളെ നിരാദരയാക്കി തള്ളുകയും സാമാന്യ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടുണ്ടായിരുന്ന ആ തരുണി ഉപജീവനാർത്ഥം കോൺപൂരിലെ ബാലികാ പാഠശാലയിൽ അധ്യാപന വൃത്തി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ധൂർത്തനായ ചാറ്റർജി ജാലവിദ്യ പഠിച്ച് അനേക വർഷം പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒടുവിൽ കോൺപൂരിൽ വന്നു ചേരുന്നു. അവിടെ ജാലവിദ്യ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയെ പൊടുന്നനവെ മനസാക്ഷിയെ മുറിപ്പെടുത്തുമാർ ശോകാവശത്താൽ മ്ലാനമായൊരു മുഖം അയാളുടെ ദൃഷ്ടിപഥത്തിൽപ്പെടുകയും തൽക്ഷണമുണ്ടായ സംരമ ഉദ്യോഗങ്ങളാൽ കൈയിടറി തീപ്പന്ത് താഴെ വീഴുകയും വസ്ത്രത്തിന് തീപിടിച്ച ദേഹം വെന്തുപോവുകയും ചെയ്യുന്നു. കാമുകനാൽ നിഷ്കരണം ഉപേക്ഷിക്കപ്പെട്ടവളാണെങ്കിലും പ്രണയസമ്പന്നതയാൽ ആ ഉപാധ്യായ ആർത്തനാദത്തോടെ ഹൃദപ്രജ്ഞയായി നിലംപതിക്കുന്നു. അപ്പോൾ അവിടെയുണ്ടാകുന്ന ബഹളം അവർണ്ണനീയം തന്നെ. ഒരു വശത്ത് വിദ്യാർത്ഥിനികളിൽ വസ്ത്രപ്രജ്ഞം നനച്ച് ആ സ്വാതിയുടെ തലയിൽ പിഴിയുന്നു, പുസ്തകം കൊണ്ട് വീശുന്നു. മറ്റൊരു ഭാഗത്ത് ചാറ്റർജിയെ ചിലർ ആശുപത്രിയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു. പ്രത്യഭിജ്ഞയായ ക്ഷണത്തിൽ ആ തരുണി കാമുകനെ പിന്തുടർന്ന് ആശുപത്രിയിൽ പോയി അയാളെ ശുശ്രൂഷിക്കുന്നു. ചാറ്റർജി അത്യപാഠസ്ഥിതിയിൽ കിടക്കുന്നു, മരണം അസന്നിഗ്ധം തന്നെ. പക്ഷേ അന്ത്യനിശ്വാസത്തിന് മുമ്പ് അയാൾക്ക് പ്രജ്ഞയുണ്ടാകുകയും അയാൾ നിഷ്ഠൂരമായി വഞ്ചിച്ച സ്ത്രീയോട് ക്ഷമായാചനം ചെയ്തുകൊണ്ട് ശാന്തചിത്തനായി മരിക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് ഇപ്രകാരമാണ് ശുഷ്കമായ ഒരു വാർത്താശാഖ ചെറുകഥയിൽ സുരഭില പുഷ്പ സമൃദ്ധവും സജീവവുമായി പരിണമിക്കുന്നത്. കൽപ്പനാശക്തിയുടെ സമ്മർദ്ദം നിമിത്തം രസശൂന്യവും അവജ്ഞകരവുമായ ഈ ഒരു വൃത്താന്തം മനുഷ്യഹൃദയത്തിൻ്റെ വ്യാപാരങ്ങൾ പ്രതിബിംബിപ്പിക്കുന്ന ഒരു ദർപ്പണമായി തീരുന്നു. ശ്രേഷ്ഠ കഥാകാരന്മാരെ പോലെ ദിവ്യദൃഷ്ടികളാണ് എല്ലാ മനുഷ്യരുമെങ്കിൽ നാം നിർമ്മലമായും അലക്ഷ്യമായും വായിക്കുന്ന എത്ര വർത്തമാന പത്രങ്ങളാണ് കണ്ണുനീർ കൊണ്ട് അഭിഷേചിക്കപ്പെടുമായിരുന്നത്. പക്ഷേ വൃത്താന്ത പത്രങ്ങളിലാകട്ടെ ലോകത്തിലാകട്ടെ കാണപ്പെടുന്ന എല്ലാ സംഭവങ്ങളും ഒന്നുപോലെ സ്വീകാര്യങ്ങളല്ല. മേലുദരിച്ച വൃത്താന്തത്തിന് നേരെ മുകളിൽ കണ്ടത് ഇപ്രകാരമാണ്. പ്രതിഷേധം: മോട്ടോർ വാഹനങ്ങളുടെ രജിസ്റ്റർ ഫീസ് കൂട്ടി സംസ്ഥാന നികുതി വ്യവസ്ഥയിൽ 900,000 രൂപ വർദ്ധിപ്പിക്കുവാനുള്ള ബോംബെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യമം കോർപ്പറേഷൻ പ്രതിഷേധിക്കുകയും നിയമാനുസരണ നടപടി നടത്തുവാൻ കമ്മീഷന്മാരെ അധികാരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ വൃത്താന്തം ആസ്പദമാക്കി ഒരു ചെറുകഥ എഴുതുവാൻ നമ്മുടെ കഥാകൃത്തുക്കൾ ഒന്ന് പരീക്ഷിച്ചാൽ തരക്കേടില്ല. ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും കഥാകാരന്മാർ സ്വീകാര്യമാണെന്ന് ധരിക്കുന്ന ചില നിരൂപകന്മാരുണ്ട്. മനുഷ്യരുടെ സകല പ്രവൃത്തികളിലും വികാര പ്രചോദിതങ്ങളായതുകൊണ്ട് ഹൃദയ സമീക്ഷണം സർവപ്രധാനമായി കരുതേണ്ടവരായ കഥാകർത്തകന്മാർ ജീവിതം മുഴുവനും പഠനവിഷയമായും അനന്തരം കഥാവിഷയമായും തത്സമയം സ്വീകരിക്കേണ്ടതാണെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഈ വാദത്തിൽ യുക്തിഭംഗം കാണുന്നുണ്ട്. ലോക നടപടികൾക്ക് സാമാന്യേന ഐക്യരൂപമാകട്ടെ പൂർവാപര സംബന്ധമാകട്ടെ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങൾ ബഹുലമായും അനവസ്ഥിതമലവുമായിരിക്കുന്നു. പ്രത്യുത ചെറുകഥ നിശ്ചിത രൂപത്തോടുകൂടിയ ഒരു സാഹിത്യ വിഭാഗമാണെന്ന് ഒന്നാം അധ്യായത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അവ്യവസ്ഥിതങ്ങളായ ലൗകിക വ്യാപാരങ്ങളിൽ നിന്ന് കഥാസ്വരൂപത്തിന് ഉപയുക്തമായ ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് ശിഷ്ടം തള്ളിയതെത്ര അതിന് ഐക്യാഗ്രം ഉണ്ടാകേണ്ടത്. ചെറുകഥാകാരന്മാരുടെ പ്രഥമധർമ്മം വിഷയ വ്യാവർത്തനമാകുന്നു. പരമാർത്ഥമായൊരു സംഭവം തന്നെയും ഖനിയിൽ നിന്ന് കുഴിച്ചെടുത്ത ലോഹം പോലെ അനിയതമായ ആകൃതിയോടുകൂടി തും മലീമസവുമായിരിക്കും അത് ഭാവനാഗ്നിയിൽ ശുദ്ധി ചെയ്ത് നിശ്ചിതാകൃതിക്ക് ഒത്തവിധം ചുറ്റിക കൊണ്ട് അടിച്ചു നീട്ടിപ്പരത്തി ദിവ്യാഭരണമാക്കുക എന്ന കർത്തവ്യം എല്ലാ കഥാകാരന്മാർക്കും പ്രത്യേകം ചെറുകഥാകൃത്തിനും ഒഴിച്ചുകൂടാത്തതാകുന്നു. നിത്യാനുഭവത്തിലുള്ള സംഗതികൾ തന്നെ അതിന് ഉത്തമ സാക്ഷ്യമാണ്. നമ്മുടെ ജനതരിയിൽ എല്ലാ ഭാഗവും കഥാനിരൂപണാർത്ഥം സ്വീകാര്യമാണോ? സാമാന്യ പ്രസ്താവങ്ങളെക്കാൾ ദൃഷ്ടാന്തങ്ങൾക്ക് അനുഭവവേദ്യമായുള്ളതുകൊണ്ട് ഒരു ഡയറിയിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു കൊള്ളട്ടെ. ഉദാഹരണം: മീനം 25 രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു. ഇത് നല്ല പന്തിയല്ല. ഇത്ര നേരം കിടന്നുറങ്ങിയാൽ ജോലിയൊന്നും നടക്കില്ല. ഒരു അലാറം ടൈം പീസ് മേടിക്കണം. കുളിയും മറ്റും കഴിഞ്ഞപ്പോൾ 10:10 കഴിഞ്ഞു. 10:30 ഉണ്ണാനിരുന്നു. ഉപ്പേറിപ്പോയതിനാൽ ഭാര്യയെ കണക്കിന് ശകാരിച്ചു. ശകാരം കഴിഞ്ഞപ്പോൾ ഇത്രയധികം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. എങ്കിലും ഒന്ന് പഠിപ്പിക്കാതിരുന്നാൽ തലയിൽ കയറും. അയൽവീട്ടിലെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പൊടിപൂരമായി നടക്കുന്നു. ഒന്ന് പോയി അന്വേഷിക്കാതിരുന്നാൽ അവർക്ക് എന്തു തോന്നും എന്ന് വിചാരിച്ച് പോയെന്നും അന്വേഷിച്ചെന്നും വരുത്തിക്കൂട്ടി. ഉച്ചതിരിഞ്ഞ് ഒന്നുറങ്ങിയെങ്കിലോ എന്ന് ശങ്കിച്ചു. വേണ്ട, പകലുറങ്ങിയാൽ രാത്രിയിൽ ഉറക്കം അമാന്തമാകും. ഒരു മാസിക വായിച്ച് നേരം കളഞ്ഞു. കാപ്പിക്ക് നല്ല അടയുണ്ടായിരുന്നു. ഉപ്പേരിയുടെ പോരായ്മ തീർക്കണമെന്ന് വെച്ച് തന്നെ ഭാര്യ ഉണ്ടാക്കിയതാണ്, സംശയമില്ല. കാറ്റുകൊള്ളാൻ പോയി, ചില സ്നേഹിതന്മാരെ കണ്ടു, വെടി പറഞ്ഞു. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തി. നമ്മുടെ ആവശ്യത്തിന് ഇത്ര മതി. ഈ വൃത്താന്തങ്ങൾ പരമാർത്ഥമായിരുന്നാൽ തന്നെ അവയ്ക്ക് നിശ്ചിതമായ രൂപമോ കാര്യകാരണ സംബന്ധമോ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറുകഥാകാരന് ഈ സംഭവങ്ങളെല്ലാം ഒന്നുപോലെ സ്വീകരിക്കാവുന്നതല്ല. തന്നിമിത്തം ചില സംഗതികൾ പ്രത്യേകം വിവർത്തനം ചെയ്തുകൊണ്ട് അവയ്ക്ക് പ്രാധാന്യം നൽകാതെ സൽക്കഥാ നിർമ്മാണം സാധിക്കുകയില്ലെന്ന് സിദ്ധമാകുന്നു. പരമാർത്ഥ സ്ഥിതികൾ മാത്രം മുറുകെ പിടിക്കുന്ന കഥാകാരന് മറ്റൊരു ദുർഘടം കൂടി നേരിടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവ്യവഹാതമായ സങ്കല്പ വ്യവഹാരത്തിന് ഈ ശാഠ്യം പ്രതിബന്ധമായി തീരാവുന്നതാണ്. യഥാർത്ഥ സ്ഥിതികൾ കർത്തൃബുദ്ധിക്ക് വഴങ്ങുന്നവയല്ല. അവ അഭേദ്യങ്ങളായ ശിലാഖണ്ഡങ്ങൾ പോലെ കർത്താവിൻ്റെ മനോവ്യാപാരത്തെ തടഞ്ഞു നിർത്തുകയും കാവ്യരൂപത്തിന് വംശഗതമാകാതെ പ്രതിഭാവൈചിത്ര്യം സങ്കോചിപ്പിക്കുകയും ചെയ്യും. ഇത് ഏറെക്കുറെ ചരിത്ര സംഭവങ്ങൾക്കും ബാധകമാണ്. ഷേക്സ്പിയർ മഹാകവിയുടെ ആദ്യ കൃതികളായ ചില ചാരിത്രിക നാടകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനോഗതി കാലിന്മേൽ ആമം വയ്ക്കപ്പെട്ട ഒരു തടവുകാരൻ്റെ പദവിന്യാസം പോലെയാണ്. അപ്രകാരം തന്നെ യഥാർത്ഥ സ്ഥിതികൾ മാത്രം ആക്കുന്ന ചെറുകഥാകർത്താവിൻ്റെ ഛേദോവികാരത്തിന് പ്രതിപാദ്യ വസ്തുവിൻ്റെ അഭേദ്യത ദുസ്തരമായ വിഘാതമായി ഭവിക്കുന്നു. വിരൂപമായ മുഖം നോക്കി ചിത്രമെഴുതുന്ന ഒരാൾക്ക് സ്വേച്ഛ പോലെ ചിത്രത്തിന് മിനുപ്പ് വരുത്തി വൈരൂപ്യം അല്പാൽപം പരിഹരിച്ച് ആ മുഖം മിക്കവാറും സുന്ദരമാക്കി തീർക്കാം. എന്നാൽ ഒരു ഛായാഗ്രാഹിയെ അഭിമുഖീകരിക്കുന്ന വിരൂപനവദനം ഭേദം കൂടാതെ കണ്ണാടിയിൽ പതിയുന്നു. തദ്രൂപം ഗോപനം ചെയ്യുവാൻ ഛായാഗ്രാഹിയെ പ്രവർത്തിപ്പിക്കുന്നവന് ശക്തിയില്ല. അസാധാരണവും ആശ്ചര്യകരവുമായ യഥാർത്ഥ സംഭവങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കഥകളിൽ മറ്റൊരു സ്കാലിത്യം കൂടി സാമാന്യേന കണ്ടുവരുന്നുണ്ട്. ഒരു സംഗതി യഥാർത്ഥമായി നടന്നതാണെന്നിരിക്കട്ടെ, എന്നാലും അത് ചെറുകഥയിൽ വിശ്വാസയോഗ്യമാണെന്നിരിക്കില്ല. സത്യം ഒന്നു വേറെ, വിശ്വാസ്യത എന്നത് വേറൊന്നു. പരമാർത്ഥമായ സംഗതികളെല്ലാം വിശ്വാസ്യമായേ കഴിയൂ എന്നില്ല. നേരെ മറിച്ച് വിശ്വാസ്യമായ സംഭവങ്ങൾ പരമാർത്ഥമാകണമെന്നുമില്ല. വിശിഷ്ട കഥകളിലെ പ്രതിവാദി വസ്തു കൽപ്പിതമാണെങ്കിലും എന്നുവെച്ചാൽ അയഥാർത്ഥമാണെങ്കിലും അത് നമ്മിൽ അവിശ്വാസം ജനിപ്പിക്കുന്നില്ല. പ്രത്യുത ഒരു സംഭവം വാസ്തവമായി നടന്നതായതുകൊണ്ട് വായനക്കാർ എങ്ങനെയെങ്കിലും അത് വിശ്വസിച്ചുകൊള്ളുമെന്ന് ധൈര്യപ്പെട്ട് രസശൂന്യമായും അനുഭവ ഗുണമില്ലാതെയും ആഖ്യാനം ചെയ്താൽ അത് നമുക്ക് ഒട്ടും തന്നെ ബോധ്യമാകുകയില്ലെന്ന് മാത്രമല്ല അതിൻ്റെ വാസ്തവികത സന്നിഗ്ധമായി തീരുകയും ചെയ്യും. ഇംഗ്ലീഷിലുള്ള ഒരു ചെറുകഥ ഇതിന് ഉദാഹരണമാണ്. രണ്ട് വൃദ്ധ ദമ്പതിമാർ ഒരു ഗ്രാമത്തിൽ സ്വൈരവാസം ചെയ്തിരുന്നു. ഒരു ദിവസം അപരിചിതനായ ഒരാൾ അവിടെ വന്ന് രാത്രി അതിഥിയായി കൂടി. അർദ്ധരാത്രിയായപ്പോൾ ആഗതൻ ഒരു മൺവെട്ടിയും കത്തിയും ധരിച്ചുകൊണ്ട് ദമ്പതിമാർ കിടന്നിരുന്ന മുറിയിൽ പ്രവേശിച്ചു. മൺവെട്ടി കൊണ്ട് കിഴവയുടെ മുഖത്ത് ഒരു തൊഴി കൊടുത്തതോടെ ആ പാവം ബോധമറ്റവളായി. അനന്തരം അവൻ കിഴവിൻ്റെ നേർക്കണഞ്ഞു, കത്തി ഉയർത്തി. ബഹളം കേട്ടുണർന്ന് വൃദ്ധന് കത്തി നെഞ്ചിലിറങ്ങുന്നതിന് മുമ്പ് അലകിന്മേൽ പിടികിട്ടി. അതോടെ പിടിയും വലിയും കലശലായി. അപ്പോഴേക്കും കിഴവിക്ക് ബോധമുണ്ടാവുകയും പിടഞ്ഞെഴുന്നേറ്റ് ഓടി അയൽവീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. വൃദ്ധ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഘാതകന് ഭയമായി. അയാളും ബന്ധപ്പെട്ട് അവിടെ നിന്ന് മണ്ടിക്കളഞ്ഞു. ഈ പ്രസ്താവം ശുദ്ധമേ പൊളിയാണെന്നേ പ്രാഥമദൃഷ്ടിയെ തന്നെ തോന്നുകയുള്ളൂ. എന്നാൽ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പരമാർത്ഥമായി നടന്ന ഒരു സംഭവമാണ് ഇത്. കഥ വിശ്വാസയോഗ്യമാകാത്തത് പ്രതിപാദനത്തിൻ്റെ അപഗ്രത കൊണ്ടാണ്. കൃത്രിമ കഥകളേക്കാൾ 10 മടങ്ങ് വിസ്മരണീയമായ യഥാർത്ഥ സംഭവങ്ങൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് മേരുദ്ധരിച്ച സംഭവം. പക്ഷേ അത് കഥാകാരൻ വേണ്ടതുപോലെ നിർദ്ധാരണം ചെയ്തിട്ടില്ല. വാസ്തവമായ സംഭവമല്ലേ, അത് വിശ്വസിക്കാതെ കഴിയുകയില്ലല്ലോ എന്ന് സമാധാനപ്പെട്ടതുകൊണ്ടാണ് അതിന് തന്മയത്വം വരുത്തുന്നതിൽ വക്താവ് അശ്രദ്ധനായി തീർന്നത്. ഏതൻ മൂലം വായനക്കാരിൽ അങ്കുരിക്കുന്ന അനുഭവമാകട്ടെ കഥാകാരൻ്റെ ഉദ്ദേശത്തിന് നേരെ വിപരീതമായി തീർന്നിരിക്കുന്നു. ഒരു സംഭവം അഥവാ മറ്റേതെങ്കിലും കഥാവിഷയം വിശ്വാസയോഗ്യമായി തീരണമെങ്കിൽ കഥാകാരൻ അത് സ്വാനുഭവത്തിന്മേൽ ഘർഷണം ചെയ്ത് അതിന് മാറ്റുകൂട്ടേണ്ടതാണ്. കഥാപാത്രങ്ങളുടെ അനുഭവം തൻ്റേതുപോലെ തന്നെ വിചാരിക്കുകയും അവയുടെ സൽഫലപ്രാപ്തിയിൽ നിഷ്കളങ്കമായി സന്തോഷിക്കുകയും ദൂരദൃഷ്ടത്തിൽ സന്തപിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥകാരന് മാത്രമേ വിഷയം വിശ്വാസയോഗ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. കഥ സ്വകപോല കൽപ്പിതമാണെങ്കിലും അദ്ദേഹം അത് യഥാർത്ഥമെന്ന പോലെ കരുതി തജ്ജന്യമായ സ്തോഭങ്ങൾ സ്വാന്തർഭാഗത്തിൽ നിന്ന് അനുഭവിച്ച ശേഷമാണ് കഥനം ആരംഭിക്കേണ്ടത്. ദുഷ്യന്തൻ ശകുന്തളയെ തിരസ്കരിക്കുന്ന ഘട്ടം എഴുതിയപ്പോൾ നിശ്ചയമായും മഹാകവി കാളിദാസൻ കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടായിരിക്കണം. ശോകസംഭ്രാന്തി എന്തെന്ന് ശ്രീരാമനോടൊപ്പം ധരിച്ചിട്ടുള്ള ഒരു ദിവ്യകവിക്ക് മാത്രമേ ഉത്തമരാമ ചരിതം നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രതാപവാനായിരുന്ന ലിയർ രാജാവ് തൻ്റെ നിർഗ്രണകളായ പുത്രികളുടെ കൃതജ്ഞതയാൽ ഹൃദയം തകർന്നവനായി കൂരിരട്ടത്ത് പെരുമഴയത്ത് ഭ്രാന്തനെ പോലെ ഉഴറി നടക്കുന്നത് വായിക്കുമ്പോൾ ഏതൊരുവൻ്റെ മനസ്സാണ് അലിഞ്ഞു പോകാത്തത്? ഈ ഘട്ടം എഴുതിയപ്പോൾ തത്തുല്യമായ സ്തോഭം കവിയും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്രകാരം തന്നെ ചെറുകഥാകാരനും സംഭവങ്ങൾ മിത്തിയോ തത്തിയോ എന്ന ചിന്ത തൽക്കാലം വിരമിച്ച് സ്വസങ്കല്പജനങ്ങളായ പാത്രങ്ങളുടെ അനുഭവത്തിൽ അംശവക്കാവുകയും കാവ്യഗുണത്തിന് അനുരൂപനായി ആഖ്യാനം നിർവഹിക്കുകയും ചെയ്താൽ മാത്രമേ കഥയ്ക്ക് രസസ്ഫൂർത്തി ഉണ്ടാവുകയുള്ളൂ.